പാഠം 2. അബ്രാഹത്തിൻ്റെ വിളി. മനുഷ്യരക്ഷയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രത്യേക സ്ഥാനമുള്ള വ്യക്തിയാണ് അബ്രാഹം. ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തിയിൽ അബ്രാഹത്തിൻ്റെ ചരിത്രം വിവരിച്ചിട്ടുണ്ട്. BC 19 അദ്ദേഹം ജീവിച്ചിരുന്നത്. ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. അബ്രാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. കാലി വളർത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ. അതിനാൽ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ സ്ഥിരമായി പാർത്തിരുന്നില്ല. കാലി മേയ്ക്കാൻ പറ്റിയ സ്ഥലം തേടി അവർ താമസം മാറ്റിയിരുന്നു. അങ്ങനെയാണ് അബ്രാമിൻ്റെ കുടുംബം ഹാറാൻ എന്ന സ്ഥലത്തു വന്ന് താമസിച്ചത്. ദൈവം വിളിക്കുന്നു. ഹാറാനിൽ താമസിക്കുന്ന കാലത്ത് അബ്രാമിന് ദൈവത്തിൽ നിന്നും ഒരു വിളി ലഭിച്ചു. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സുണ്ടായിരുന്നു. അബ്രാം കാനാൻ ദേശത്ത് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അവിടെ വെച്ച് കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. അബ്രാം ആ സ്ഥലത്ത് ഒരു ബലിപീഠം നിർമ്മിച്ച് കർത്താവിന് ബലിയർപ്പിച്ചു. അബ്രാം യാത്ര തുടർന്നു. ചെന്നു പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ദൈവത്തിനായി ബലിപീഠം നിർമ്മിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയി. അബ്രാമും ഭാര്യ സാറായിയും വൃദ്ധരായിത്തീർന്നു. ദൈവത്തിൻ്റെ ഉടമ്പടി. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുന്നിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. ഞാനും നീയും നിനക്കു ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്കു ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം അബ്രാഹവുമായി ഒരുടമ്പടി സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ അബ്രാഹത്തിന് വലിയ ഉത്തരവാദിത്വം കൈവന്നു. അതിൻ്റെ പ്രതീകമായി പേരുപോലും മാറ്റി. അബ്രാഹം എന്ന പേരിൻ്റെ അർത്ഥം വലിയ ജനതയുടെ പിതാവ് എന്നാണ്. അബ്രാഹത്തിനും സന്തതികൾക്കും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടായിരിക്കുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം ഉടമ്പടിയിലൂടെ 3 വാഗ്ദാനങ്ങൾ അബ്രാഹത്തിനു നൽകി. അബ്രാഹം നിരവധി ജനതകളുടെ പിതാവായിരിക്കും. അബ്രാഹത്തിനും സന്തതികൾക്കും ദൈവവുമായി പ്രത്യേക ബന്ധമുണ്ടായിരിക്കും. അബ്രാഹത്തിനും സന്തതികൾക്കും കാനാൻ ദേശം മുഴുവൻ അവകാശമായി നൽകും. ഈ 3 കാര്യങ്ങളും യഥാസമയം നിറവേറുന്നുണ്ട്. ഇതിന് അടിസ്ഥാനമായി നിലകൊണ്ടത് ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. ഇസഹാക്കിൻ്റെ ജനനം. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. അബ്രാഹം കാനാൻ ദേശത്തുള്ള മാമ്രെ താഴ്വരയിൽ വസിക്കുമ്പോൾ 3 ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവന് ഭാര്യയായ സാറായിയിൽ നിന്നും ഒരു പുത്രൻ ജനിക്കുമെന്നറിയിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് വൃദ്ധനായ അബ്രാഹത്തിൽ നിന്നും സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹം പേരിട്ടു. അബ്രാഹത്തിൻ്റെ ബലി. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് അബ്രാഹത്തെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം ദൈവകൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചു. ദഹനബലിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഇസഹാക്കിനെയും കൂട്ടി അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ വച്ച് ഇസഹാക്ക് ചോദിച്ചു, നമ്മുടെ പക്കൽ തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം ഒരു ബലിപീഠമുണ്ടാക്കി, അതിൽ വിറകടുക്കി, ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മുകളിൽ കിടത്തി. മകനെ ബലി കഴിക്കാൻ അദ്ദേഹം കത്തിയെടുത്തു. തക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തുനിന്നും അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹാം വിളികേട്ടു. ദൈവദൂതൻ അബ്രാഹത്തോട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്കു തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തല ഉയർത്തിയപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. ഇസഹാക്കിനു പകരം അതിനെ ബലിയർപ്പിച്ചു. ജനതകളുടെ പിതാവ്. ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ അബ്രാഹാം വിജയിച്ചു. അബ്രാഹത്തിന് സംപ്രീതനായി ദൈവം അരുളി ചെയ്തു, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇപ്രകാരം ദൈവം തിരഞ്ഞെടുക്കാനിരിക്കുന്ന ജനത്തിൻ്റെ മുഴുവൻ പിതാവായി അബ്രാഹാം മാറി. അങ്ങനെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതിയിൽ സഹകരിച്ച അബ്രാഹാം ജനതകളുടെ പിതാവായി തീർന്നു. വിശ്വാസികളുടെ പിതാവ്. ദൈവത്തിലുള്ള ശരിയായ വിശ്വാസം നിമിത്തമാണ് അബ്രാഹാം വിശ്വാസികളുടെ പിതാവ് എന്ന പദവിയിലേക്ക് ഉയർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കഥയാണ് പറയുന്നത്. സ്വന്തം നാടിനെയും സ്വന്തം ജനങ്ങളെയും ഉപേക്ഷിച്ച് ദൈവം നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായത് ഈ വിശ്വാസം മൂലമാണ്. വാർദ്ധക്യത്തിൽ പുത്രൻ ജനിക്കുന്ന കാര്യം അസാധ്യമായി തോന്നിയിട്ടും അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. ഏകപുത്രൻ ഇസഹാക്കിനെ ബലി കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ഏറ്റവും പ്രയാസമുള്ള കാര്യമായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടമെന്തോ അത് വിശ്വസിച്ച് നിറവേറ്റാൻ അബ്രാഹാം തയ്യാറായി. ഇതിൽ സന്തുഷ്ടനായ ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത്. വിശ്വാസത്തെ ഇളക്കാൻ തക്ക സാഹചര്യമുണ്ടായിട്ടും അബ്രാഹാം തൻ്റെ ഉറച്ച വിശ്വാസം പ്രവൃത്തിയിൽ പ്രകടമാക്കി. അങ്ങനെ അദ്ദേഹം വിശ്വാസികളുടെ പിതാവായി തീർന്നു. ദൈവത്തിലും ദൈവപുത്രനായ ഈശോയിലും വിശ്വസിക്കുന്ന നമുക്കും അബ്രാഹാം പിതാവാണ്. വിശ്വാസ ജീവിതത്തിൽ ഉത്തമ മാതൃകയാണ്. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. അപ്പോഴെല്ലാം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അബ്രാഹത്തിൻ്റെ ജീവിതകഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് പാടാം.
ജനതകൾ വാഴ്ത്തും താതനിതാ ജിതമാനസനാം അബ്രാഹം, ഹാഗാറിൽ നിന്നിസ്മായേൽ, സാറായിൽ നിന്നിസഹാക്കും, താരകനിരപോൽ ഗഗനത്തിൽ തീരത്തോ മൺതരികൾ പോൽ, തലമുറയനവധി അവനിവിടെ തരുമെന്നീശ്വര വാഗ്ദാനം, ഒരു നാൾ ബലിയായി തന്മകനെ മോറിയഗിരിയിൽ ഹോമിക്കാൻ അരുളിയ ദൈവം കൃപയാലെ അവനെ മോചിച്ചവസാനം.
ദൈവവചനം വായിക്കാം. വിവരിക്കാം. അബ്രാഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ ഒരുങ്ങിയ സംഭവം വിവരിക്കുക. ഉൽപ്പത്തി 22-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. ഉൽപ്പത്തി 15-ാം അധ്യായം 6-ാം വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. താഴെ പറയുന്ന സ്ഥലങ്ങൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. മോറിയാമല, ഊർ, ഹാരാൻ. എൻ്റെ തീരുമാനം. അബ്രാഹത്തെപ്പോലെ ഞാനും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കും.